2019 May 14 ചൊവ്വാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച് ചില നല്ല തീരുമാനങ്ങൾ ഉണ്ടായിക്കാണുന്നത് നല്ല കാര്യമാണ്. ഇതാദ്യമായി 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ ജൂൺ ആദ്യം തന്നെ അധ്യയനം ആരംഭിക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച് പിന്നെയും 1.5 മാസം കഴിഞ്ഞായിരുന്നു +1 പ്രവേശനം നടന്നിരുന്നത്. കേന്ദ്ര ബോർഡുകളുടെ പരീക്ഷാഫലം വൈകുന്നതനുസരിച്ച് ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെയും കൂടി സൌകര്യം കണക്കിലെടുത്ത് ഹയർ സെക്കൻഡറി പ്രവേശനം നീട്ടേണ്ടി വരുന്നത് പതിവായിരുന്നു. ഈ വർഷം ഏതായാലും എല്ലാ സിലബസിലും പെട്ട 10ാം ക്ലാസ് ഫലം ഇതിനകം വന്നുകഴിഞ്ഞു. അതുകൊണ്ടുതന്നെ 11ാം ക്ലാസ് പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി ജൂൺ ആദ്യം തന്നെ ക്ലാസുകൾ തുടങ്ങാനും കഴിയും. 11ലേക്ക് പ്രവേശനം തേടുന്നവരുടെ സംഖ്യ വളരെ കൂടുതലായതിനാൽ ആഗ്രഹിച്ച സ്കൂളുകളിൽ ഇഷ്ടവിഷയങ്ങൾ ലഭിക്കാത്ത അവസ്ഥ പതിവ് പോലെ ഈ വർഷവും ഉണ്ടാകാനിടയുണ്ട്. പ്രവേശനം ഏകജാലക സംവിധാനത്തിലാകയാൽ സ്ഥിതി കൂടുതൽ സങ്കീർണവുമാണ്. മലബാർ മേഖലകളിലാകട്ടെ +1 സീറ്റുകൾ കുറവും വിജയികളുടെ സംഖ്യ വളരെ അധികവുമാണ്. മുൻവർഷങ്ങളിൽ അധിക ബാച്ച് അനുവദിച്ച് സ്ഥിതി നേരിടുകയാണ് ചെയ്തു വന്നത്. ഈ വർഷവും അതൊക്കെ വേണ്ടിവരും. വച്ചു താമസിപ്പിക്കാതെ ഇതിനാവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാർ മനസ്സുവയ്ക്കണം. ബിരുദ ബിരുദാനന്തര തലത്തിൽ അക്കാഡമിക് കലണ്ടർ ഏകീകരിക്കാനുള്ള സർക്കാർ തീരുമാനമാണ് സ്വാഗതാർഹമായ മറ്റൊരു കാര്യം. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും ഇതിൽ ഉൾപ്പെടുന്നതിനാൽ സ്കൂളുകളിലെ പോലെ കോളേജുകളിലും ബിരുദ ബിരുദാനന്തര ക്ലാസുകൾ ജൂണിൽ തന്നെ തുടങ്ങാൻ പോവുകയാണ്. വിവിധ സർവകലാശാലകൾ തോന്നുംപടി കൈകാര്യം ചെയ്തിരുന്ന അക്കാഡമിക് കലണ്ടറിന് ഇക്കുറി ഐക്യരൂപ്യം കൈവരാൻ പോവുകയാണ്. ഹയർ സെക്കൻഡറി ഫലം വന്നുകഴിഞ്ഞതിനാൽ ബിരുദ പ്രവേശന നടപടികൾ താമസം കൂടാതെ തുടങ്ങാൻ കഴിയും. ജൂൺ 2ാം വാരത്തിന് മുൻപ് തന്നെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനും ആകും. ഇതനുസരിച്ച് ജൂൺ 24 ബിരുദ ക്ലാസുകളും ജൂൺ 17 ബിരുദാനന്തര ബിരുദ ക്ലാസുകളും ആരംഭിക്കാനാണ് സർവകലാശാലകളുടെ തീരുമാനം. സെമസ്റ്റർ സമ്പ്രദായമായതിനാൽ ഓരോ സെമസ്റ്ററിനും 90 അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കുന്ന വിധത്തിലാണ് അധ്യയന കലണ്ടർ രൂപപ്പെടുത്തുന്നത്. ക്ലാസുകൾ ആരംഭിക്കാൻ വൈകുന്നതുമൂലം സെമസ്റ്റർ സമ്പ്രദായം പലപ്പോഴും അട്ടിമറിക്കപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കേരള സർവകലാശാലയിൽ ഇക്കഴിഞ്ഞ മാസം ഇതേ ചൊല്ലി വിദ്യാർത്ഥികൾ സമരം തന്നെ നടത്തി. 30ൽ താഴെ അധ്യയന ദിനങ്ങളെ അവസാന സെമസ്റ്ററിൽ ലഭിച്ചുള്ളൂവെങ്കിലും ധൃതി പിടിച്ച് പരീക്ഷ നടത്താൻ സർവകലാശാല തീരുമാനമെടുത്തതിനെതിരെയായിരുന്നു സമരം. പ്രവേശനഘട്ടം തൊട്ടു തുടങ്ങുന്ന പ്രശ്നങ്ങളാണ് അവസാനഘട്ടം വരെ നീണ്ടുപോകുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് പരീക്ഷയും ഫലപ്രഖ്യാപനവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ സമയക്രമം ഉണ്ടാകും. അത് പാലിക്കപ്പെടുന്നു എന്നുറപ്പാക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതല വഹിക്കുന്നവർ തന്നെയാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ കുത്തഴിഞ്ഞ പരീക്ഷ നടത്തിപ്പ് കാരണം അന്യസംസ്ഥാനങ്ങളിൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന നിരവധി കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടാറുണ്ട്. പരീക്ഷ കഴിഞ്ഞ് ഫലത്തിനായി മാസങ്ങൾ തന്നെ കാത്തിരിക്കേണ്ട ദുർഗതിയും പതിവാണ്. അക്കാഡമിക് കലണ്ടർ ഏകീകരിക്കുന്നത് ഇമ്മാതിരിയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് കരുതാം. പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനമാണ് ഇനി ഉണ്ടാകേണ്ടത്. ഒട്ടുമിക്ക കോളേജുകളിലും കുട്ടികൾ പരമ്പരാഗത സിലബസുമായി മല്ലിടുന്ന കാഴ്ചയാണുള്ളത്. കുട്ടികളുടെ അഭിരുചിക്കനുസൃതമായി പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള സൌകര്യവും ഏർപ്പെടുത്തണം. മാനവിക വിഷയങ്ങളോട് കുട്ടികൾക്കിടയിൽ വീണ്ടും താൽപര്യം വർദ്ധിച്ചു വരികയാണ്. അധിക ചെലവൊന്നുമില്ലാതെ തന്നെ ഈ വിഷയങ്ങൾക്കുള്ള സീറ്റ് വർദ്ധിപ്പിക്കാവുന്നതാണ്. കലാലയങ്ങളെ കഴിവതും സമരമുക്തമാക്കുന്നതിനുള്ള ശ്രമം കൂടിയുണ്ടായാൽ സാധ്യമായ ദിനങ്ങൾ നഷ്ടപ്പെടാതെ കഴിക്കാം. ഒരു അധ്യയന വർഷത്തിൽ എത്രയോ ദിവസങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും ആഹ്വാനപ്രകാരമുള്ള പഠിപ്പ് മുടക്കുമൂലം നഷ്ടമാകുന്നത്. വിദ്യാഭ്യാസ മേഖല ശാന്തമായിരുന്നാലേ പഠനവും പരീക്ഷയുമൊക്കെ കൂടുതൽ നേട്ടം കൊണ്ടുവരികയുള്ളൂ.